പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തു പരിചയപ്പെടാനുള്ള ശ്രമമാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു നല്ല പങ്ക് പിശാചുക്കൾ ബഹിഷ്കരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശു നടത്തിയ പിശാച് ബഹിഷ്കരണത്തിൻ്റെ വിവിധങ്ങളായ ഉദാഹരണങ്ങൾ നമ്മൾ അപഗ്രഥിച്ചു. അതിലൂടെ പ്രകടമാകുന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പിശാച് ബഹിഷ്കരണത്തെക്കാൾ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്, ജനങ്ങളെ യേശുവിലേക്ക് ആകർഷിച്ചത് യേശു നടത്തിയ രോഗശാന്തിയാണ്. അനേകം രോഗികൾ യേശുവിനെ സമീപിച്ചു. സ്വയമേ കടന്നു വരാൻ സാധിക്കുന്നവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. തളർന്നുപോയ വ്യക്തികളെ പലരും കൂടി എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെക്കുറിച്ചുള്ള കീർത്തി ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും പ്രചരിച്ചു. ആ കീർത്തിയുടെ മുഖ്യ ധാര ഇതായിരുന്നു: ഇത് സൗഖ്യദായകനായ ഒരു മനുഷ്യനാണ്, ഈ വ്യക്തിയുടെ അടുത്ത് ചെന്നാൽ സൗഖ്യം കിട്ടും, മറ്റൊരിടത്തു നിന്നും കിട്ടാത്ത സൗഖ്യം ഈ വ്യക്തിയുടെ അടുത്ത് ചെന്നാൽ കിട്ടും എന്ന് ജനങ്ങൾ വിചാരിച്ചു. ജനങ്ങൾ മനസ്സിലാക്കി, അവർക്ക് തെറ്റിയില്ല, അവൻ്റെ അടുക്കൽ വന്നവർക്ക് എല്ലാം സൗഖ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും, ടൈർ സീദോൻ എന്നീ വിദൂരദേശങ്ങളിൽ നിന്ന്, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വളരെയേറെ ദൂരമുള്ള സ്ഥലം, 200-300 കിലോമീറ്റർ ദൂരമാണ് ഗലീലി തടാകത്തിന് തീരത്ത് നിന്ന് ടൈർ സീദോൻ പ്രദേശങ്ങളിലേക്കുള്ളത്, ഇന്നതൊരു വലിയ ദൂരമായിരിക്കുകയില്ല, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വാഹനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ആഴ്ചകളോളം നടന്നെങ്കിൽ മാത്രമേ ഈ വ്യക്തികൾക്ക് ഈ പ്രദേശങ്ങളിൽ നിന്ന് യേശുവിൻ്റെ അടുക്കിലെത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇങ്ങനെ അനേകം ദൂര പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന വ്യക്തികൾ യേശുവിൻ്റെ അടുത്തെത്തിയത് ഒരു മുഖ്യ ലക്ഷ്യത്തോടുകൂടിയാണ്: സൗഖ്യം ലഭിക്കണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 6-ാമത്തെ അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ: അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറൂസലം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനൊന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചിലവഴിച്ച യേശു പ്രഭാതത്തിൽ 12 ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്ത് അവരെയും കൂട്ടി മലയിറങ്ങി വരുമ്പോഴാണ് ഒരു വലിയ ജനസമൂഹം യേശുവിനെ സമീപിക്കുന്നത്. അവർ വന്നതിന് മുഖ്യമായ 2 ലക്ഷ്യമാണ് സുവിശേഷൻ പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിൻ്റെ വചനം കേൾക്കണം, രോഗശാന്തി ലഭിക്കണം. വചന ശുശ്രൂഷയും രോഗശാന്തിയും, ഇത് രണ്ടും യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുഖ്യ ഘടകങ്ങളായിരുന്നു. വചനത്തിലൂടെ രോഗങ്ങൾ സുഖപ്പെടുത്തുക യേശു ചെയ്തതാണ്. അതിനുവേണ്ടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ആളുകൾ വന്നത്, സൗഖ്യം പ്രതീക്ഷിച്ച്. പലവിധ രോഗങ്ങളാലും വലഞ്ഞ വ്യക്തികൾ യേശുവിൽ അഭയം കണ്ടെത്തി. അവൻ്റെ അടുത്ത് ചെന്നാൽ നമുക്ക് സൗഖ്യം ലഭിക്കും എന്നവർ വിചാരിച്ചു. സൗഖ്യം ലഭിക്കുകയും ചെയ്തു. രോഗാതുരമായൊരു സമൂഹത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ചൈതന്യമാണ് യേശു. എല്ലാ തരത്തിലുള്ള രോഗികളെയും യേശു സുഖപ്പെടുത്തുന്നതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല വിധത്തിലുള്ള രോഗങ്ങൾ, അന്ന് പരിചിതമായ എല്ലാ രോഗികളും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട് കാണും. ജന്മനാ അംഗവൈകല്യം സംഭവിച്ച ആക്കൂട്ടത്തിലുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ യേശു തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ലൂക്കാ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട സ്നാപക യോഹന്നാൻ തടവറയിൽ കിടന്നുകൊണ്ടാണ് കേൾക്കുന്നത്. ശിഷ്യന്മാർ രണ്ടുപേരെ വിളിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു ഒരു ചോദ്യവുമായിട്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് വായിക്കാം. ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. യേശു വ്യക്തമായൊരു മറുപടി കൊടുക്കുന്നില്ല. ഞാൻ തന്നെയാണ് വരാനിരിക്കുന്നവനെന്ന് അല്ല എന്ന് പറയുന്നില്ല. കാണുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് കണ്ടവർ തന്നെ തീരുമാനമെടുക്കണം. എന്താണ് അവർ കണ്ടത്? കണ്ടത് വിവിധങ്ങളായ രോഗങ്ങളിൽ നിന്ന് വ്യക്തികൾ മോചനം നേടുന്നതാണ്. കേട്ടത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും. ഈ കാണുകയും കേൾക്കുകയും ചെയ്തതിൽ നിന്ന് അവർ തന്നെ തീരുമാനമെടുക്കണം. അവരെ അയച്ച സ്നാപക യോഹന്നാനും എടുക്കേണ്ട തീരുമാനം എന്താണെന്നതിൽ അവർക്ക് സംശയമില്ല. കാരണം ഇതെല്ലാം വലിയ വലിയ പ്രതീക്ഷകളുടെ ഭാഗമായിരുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ മുൻകൂട്ടി അറിയിച്ചതാണ് ഈ വരാനിരിക്കുന്ന രക്ഷയുടെ യുഗത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ. മിശിഹ വരുമ്പോൾ, പുതുയുഗം പിറക്കുമ്പോൾ, ദൈവം ഈ ചരിത്രത്തിൽ നിർണായകമായി ഇടപെടുമ്പോൾ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും അംഗവൈകല്യങ്ങളും മാറും എന്ന് പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിരുന്നു. യേശയ്യായുടെ പുസ്തകം 35-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ്. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. ഇങ്ങനെ പരിപൂർണമായ ആരോഗ്യം, സൗഖ്യം പുനഃസ്ഥാപിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് മിശിഹായെ സംബന്ധിച്ച് ഇസ്രായേൽ ജനങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നത്. ഇന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആളുകൾക്ക് ആവശ്യം സൗഖ്യമാണ്. സൗഖ്യദായകനായ യേശു. സുവിശേഷങ്ങളിലെ യേശു അങ്ങനെയാണ് അധിക ഭംഗം പ്രത്യക്ഷപ്പെടുക. സുഖം നൽകുന്നവൻ, കുരുടരുടെ കണ്ണു തുറക്കുന്നവൻ, ചെകിടർക്ക് കേൾവിശക്തി നൽകുന്നവൻ, ഊമരുടെ നാവ് അതിൻ്റെ കെട്ടഴിക്കുന്നവൻ, തളർന്നുപോയ കൈകാലുകൾക്ക് സൗഖ്യം നൽകുന്നവൻ. പോരാ, മറ്റേതു രോഗവുമാവട്ടെ, കുഷ്ഠരോഗത്താൽ സമൂഹം ഭ്രഷ്ടുകൽപ്പിച്ചവരെ വീണ്ടും ശുദ്ധരാക്കി തിരിച്ചെടുക്കുന്നവൻ, തളർന്നുപോയി വർഷങ്ങളായി തളർന്നു കിടക്കുന്ന വ്യക്തികളെ തൊട്ട് അവനെ എണീറ്റ് നടക്കാൻ ശക്തി നൽകുന്നവൻ, ചുമന്നുകൊണ്ടുവന്നവർ, കട്ടിലിൽ ചുമന്നുകൊണ്ടുവന്ന വ്യക്തികൾ തങ്ങളെ കിടന്ന കട്ടിലും ചുമന്നുകൊണ്ട് തിരിച്ചു പോകുന്നതാണ് ജനങ്ങൾ കാണുക. രക്തസ്രാവമുള്ളവർ, പനി ബാധിച്ചവർ, കൈശോഷിച്ചവർ, മഹോദര രോഗികൾ എന്നുവേണ്ട, യേശു സുഖപ്പെടുത്താത്ത ഒരു രോഗവുമില്ല. ഈ രോഗസൗഖ്യങ്ങളെല്ലാം നൽകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടാണ് അവസാനം പറയുക, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഈ രോഗമെല്ലാം ആത്യന്തികമായി മരണത്തിലേക്ക് നയിക്കുന്നവയാണ്. ജീവൻ്റെ ശക്തി ക്രമേണ ക്ഷയിക്കുകയാണ് രോഗത്തിലൂടെ സംഭവിക്കുക. അത് കൂടുതലോ കുറവോ ആകാം. ഈ ക്ഷയിച്ചു പോകുന്ന ജീവനെ വീണ്ടും ശക്തിപ്പെടുത്തി പൂർണ്ണതയിലേക്ക് നയിക്കുന്നവനാണ് യേശു. ഇതോടൊപ്പം നമ്മൾ ഓർക്കണം, ഈ രോഗവും മരണവുമെല്ലാം ദൈവം ആഗ്രഹിച്ചിട്ട് കടന്നു വന്നതല്ല. ദൈവം മനുഷ്യനെ സൗഖ്യമുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്, പൂർണ്ണ ആരോഗ്യവാനായി, എന്നേക്കും ജീവിക്കേണ്ടവനായി. പക്ഷേ ഈ സൗഖ്യമുള്ള മനുഷ്യൻ്റെ ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് രോഗം കടന്നു വന്നത് അവൻ്റെ പാപം മൂലമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ സാവകാശം ക്ഷയിച്ചില്ലാതായിത്തീരുന്നു. ജീവൻ്റെ ഉറവിടമായ ദൈവത്തെ ഉപേക്ഷിച്ച് വെള്ളം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്നവൻ ജീവജലം ലഭിക്കാതെ സാവകാശം ക്ഷയിച്ച് മരണത്തിലേക്ക് നീങ്ങും. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആനുപാതികമായ മനുഷ്യൻ്റെ ശക്തിയും ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ദൈവശാസ്ത്രപരമായ ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. ഓരോ പാപവും ഓരോ രോഗത്തിന് കാരണമായി തീരും എന്നതുകൊണ്ടും അർത്ഥമാകുന്നില്ല. പക്ഷേ പാപമാണ് രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും അടിസ്ഥാന കാരണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ പാപം മൂലം രോഗാതുരമായ, മരണത്തിന് അധീനമായ, സാത്താൻ്റെ ആധിപത്യത്തിൽ ആണ്ടുപോയ ഈ ലോകത്തിലേക്കാണ് യേശു കടന്നു വരുന്നത്, ജീവൻ്റെ നാളമായി, ശക്തിയായി, ദൈവത്തിൻ്റെ ചൈതന്യമായി. ഈ യേശുവാണ് സൗഖ്യം നൽകുക. എല്ലാ രോഗികൾക്കും തന്നെ സമീപിച്ചവർക്കെല്ലാം അവിടുന്ന് സൗഖ്യം നൽകുന്നു. ഈ സൗഖ്യം നൽകുന്ന വിവിധ രീതികളായിരിക്കാം. ചിലപ്പോൾ വീടുകളിൽ വെച്ചായിരിക്കും. യേശു തന്നെ കടന്നു ചെല്ലുന്നു രോഗിയായി കിടക്കുന്ന ആളിൻ്റെ അടുക്കിലേക്ക്. രോഗിയായി കിടന്ന അമ്മായിയമ്മയുടെ അടുക്കിലേക്ക്, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ അടുക്കിലേക്ക് യേശു കടന്നു ചെന്ന് അവൾക്ക് സുഖം നൽകുന്നത് കാണാം. തളർന്നുപോയ വ്യക്തി ബേത്ത് എസ് ദ കുളക്കരയിൽ കിടക്കുന്ന വ്യക്തി, കരുണാലയം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ബൈത്ത് അഥവാ ബേത്ത് എന്ന് പറഞ്ഞാൽ വീട്, എസ് ദ എന്ന് പറഞ്ഞാൽ കരുണ, ഹെസദ് എന്ന വാക്കിൻ്റെ ആരമായ രൂപമാണ്. അപ്പോൾ ബേത്ത് എസ് ദ കുളക്കരയിൽ കരുണാലയത്തിൻ്റെ വാതുക്കൽ തളർന്നു കിടന്ന വ്യക്തി 38 വർഷം അവിടെ കിടന്നു. ആർക്കും അവനോട് കരുണ തോന്നിയില്ല, അഥവാ കരുണ തോന്നിയെങ്കിലും അവനെ രക്ഷിക്കാനൊക്കെ സാധിച്ചില്ല. ഇങ്ങനെ കരുണ കിട്ടാതെ കരുണാലയത്തിൻ്റെ വാതിൽക്കൽ കാത്തുകിടന്നവൻ്റെ അടുക്കിലേക്ക് യേശു കടന്നു വന്നു. ചോദിച്ചു, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? എണീറ്റ് കിടക്കയും എടുത്ത് നടക്കുക. യേശുവിൻ്റെ വാക്കും യേശുവിൻ്റെ കരസ്പർശവും സൗഖ്യം നൽകുന്നതായിട്ട് കാണാം. വീടുകളിൽ വെച്ച്, കുളക്കരയിൽ വെച്ച്, വഴിയിൽ വെച്ച്, എവിടെ വെച്ച് എന്നുള്ളത് പ്രശ്നമല്ല. അത് സിനഗോഗിലായിരിക്കാം, ദേവാലയ അങ്കണത്തിലായിരിക്കാം, വഴിയിലായിരിക്കാം, എവിടെയെല്ലാം മനുഷ്യൻ വേദനിക്കുകയും ദുഃഖിക്കുകയും രോഗിയായി കഴിയുകയും ചെയ്യുന്നുവോ അവിടെയെല്ലാം യേശു കടന്നു വരുന്നു. ഒറ്റപ്പെട്ട വ്യക്തികളെ സുഖപ്പെടുത്തുന്നു, സംഘം സംഘമായി വരുന്നവരെയും സുഖപ്പെടുത്തുന്നു. ഇതൊന്നും യേശുവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. ഒരേ ഒരു കാര്യമാണ്, യേശു സൗഖ്യം നൽകുന്നു എല്ലാവർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ. ബാലനെന്നോ യുവാവെന്നോ ബാലികയെന്നോ വൃദ്ധനെന്നോ വൃദ്ധയെന്നോ ഉള്ള വ്യത്യാസമൊന്നും ഇവിടെ ബാധകമല്ല. എല്ലാവർക്കും ഏതു രോഗമാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും യേശുവിന് സുഖപ്പെടുത്താൻ സാധിക്കും. അത് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രോഗവുമാകാം. മരിച്ചു കഴിഞ്ഞ് ബാലികയെ തൊട്ട് സുഖപ്പെടുത്താൻ അഥവാ ഉയർപ്പിക്കാൻ അവന് സാധിച്ചു. മരിച്ച് ശവമഞ്ചത്തിലായി ശവകുടീരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയ യുവാവിനെയും യേശുവിനെ തൊട്ട് സുഖപ്പെടുത്താൻ സാധിച്ചു, ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. 3 ദിവസമായി കല്ലറയിൽ കിടന്ന ലാസർ, അവനിപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകുമെന്ന് പെങ്ങന്മാർ പോലും പറഞ്ഞ, സഹോദരിമാർ പോലും പറഞ്ഞ ലാസർ, ആ ലാസറിനെയും യേശു മരണത്തിൻ്റെ മേഖലയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ സൗഖ്യമുണ്ടാകും. ഈ വാക്ക് ശക്തിയുള്ള വാക്കാണ്. അതുകൊണ്ടാണ് ശതാധിപൻ യേശുവിനോട് പറയുക, അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ വിജാതീയനാണ്, പാപിയായ മനുഷ്യനാണ്, അങ്ങൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. നീ ജീവൻ്റെ നാഥനാണ്, നിൻ്റെ വാക്ക് ജീവൻ നൽകുന്നതാണ്. ആ വാക്ക് പറയൂ, എൻ്റെ ഭൃത്യന് ജീവൻ വീണ്ടും കിട്ടും. ആ വാക്ക് മരിച്ചവനെ ഉയർപ്പിക്കും, മരണാസന്ന് ജീവൻ നൽകും. യേശു വാക്ക് ഉച്ചരിച്ച് ആ വാക്കിൻ്റെ ശക്തി കൊണ്ട് ജീവൻ നൽകി. ഇനി ഈ വാക്കുച്ചരിക്കുക മാത്രമല്ല, അകലെ നിന്നുകൊണ്ട് ശതാധിപൻ്റെ ഭൃത്യനെ അകലെ നിന്ന് സുഖപ്പെടുത്തിയതുപോലെ മാത്രമല്ല യേശു സുഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, അവൻ അടുത്തു വരുന്നു. അവൻ അടുത്തു വന്ന് തൊട്ട് തൻ്റെ കരസ്പർശം കൊണ്ട് സൗഖ്യം നൽകുകയാണ്. കരസ്പർശം, സൗഖ്യദായകമായ യേശുവിൻ്റെ സ്പർശം. അകലെ നിന്നുകൊണ്ട് ഏതെങ്കിലും മരുന്ന് പ്രയോഗിച്ചുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻസ് നൽകിക്കൊണ്ട് സൗഖ്യം നൽകുന്ന ഒരു രീതിയായിരുന്നില്ല യേശുവിൻ്റേത്. നല്ലൊരു 100% രോഗശാന്തി യേശു നൽകുന്നത് തൊട്ടാണ്. കുരുടൻ്റെ കണ്ണിൽ തൊടുന്നു, മാത്രമല്ല മണ്ണിൽ തുപ്പി ചളിയുണ്ടാക്കി ആ ചളി കുരുടൻ്റെ കണ്ണിൽ പുരട്ടിയിട്ടാണ് പറയുക, പോയി കഴുകുക. സൗഖ്യം നൽകാനായിട്ട് യേശു നൽകുന്ന ഒരു മാർഗം. ചെകിടൻ്റെ കാതിൽ യേശു വേലിടും, ഊമൻ്റെ നാവിൽ അവൻ സ്പർശിക്കും. നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്. അശുദ്ധനായി സമൂഹം നിന്നെ മുദ്രകുത്തി മാറ്റി നിർത്തിയെങ്കിലും ദൈവത്തിന് വിലപ്പെട്ട മകനാണ് മകളാണ് നീ എന്ന് യേശു പറയുകയാണ് ഈ ഓരോ രോഗിയോടും. കുരുടരും മുടന്തരും ബധിരരും എല്ലാം, ഇങ്ങനെ അംഗവൈകല്യം സംഭവിച്ചവരെല്ലാം അശുദ്ധരാണെന്ന് യഹൂദരുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഈ അശുദ്ധരെ മാറ്റി നിർത്തുമായിരുന്നു, അശുദ്ധരെ സ്പർശിക്കുന്നവർ അശുദ്ധമാകുമായിരുന്നു. ഇപ്രകാരം ഏറ്റവും വലിയ അശുദ്ധിയുള്ള വ്യക്തിയാണ് കുഷ്ഠരോഗി. ഇന്ന് പോലും സമൂഹം അറപ്പോടെ മാറ്റി നിർത്തുകയാണ് കുഷ്ഠരോഗികളെ, നല്ലൊരു 100%. എന്തെല്ലാം പറഞ്ഞാലും കുഷ്ഠരോഗിയെ കാണുമ്പോൾ പലർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബീഭത്സമായ അനുഭവം, ഭയവും വെറുപ്പും അറപ്പുമൊക്കെ തോന്നും. അന്ന് വളരെ കൂടുതലായിരുന്നു. കണ്ടാൽ കല്ലെറിഞ്ഞോടിക്കണമെന്ന് റബ്ബിമാർ കൽപ്പിച്ചിരുന്നവർ, പെരുവഴിയിലൂടെ നടന്നു പോകാൻ പോലും അനുവാദമില്ലാതിരുന്നവർ, അങ്ങനെയുള്ള കുഷ്ഠരോഗികൾ ഒരുവനാണ് യേശുവിൻ്റെ അടുക്കൽ ഒന്ന് മുട്ടുകുത്തി പറയുക, ഗുരു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. തൊട്ടുകൊണ്ടാണ് യേശു പറയുക. ഈ സ്പർശനത്തിന് പ്രത്യേക ശക്തിയുണ്ട്. യേശു തന്നെ പറയും, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചിരിക്കുന്നു. അശുദ്ധി ബാധിച്ച, രക്തസ്രാവം മൂലം അശുദ്ധിയായിത്തീർന്ന ഒരു സ്ത്രീ, അവൾ മനസ്സിൽ വിചാരിച്ചു, ഗുരുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ സാധിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും. അതിനുവേണ്ടി ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി ഞെരുക്കി അവൾ കടന്നു വന്നു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു, അവൾക്ക് സൗഖ്യമുണ്ടായി. മർക്കോസ് എഴുതിയ സുവിശേഷം 5:28 വാക്യങ്ങൾ. അവൻ്റെ വസ്ത്രത്തിലും തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞു. യേശു അറിയാതെ ചെയ്യുകയല്ല, യേശുവിൻ്റെ ഓരോ സ്പർശവും യേശുവിനെ തൊടുന്ന ഓരോ വ്യക്തിയുടെയും സ്പർശവും അവരിൽ നിന്ന് ശക്തി പുറപ്പെടുവാൻ കാരണമായിത്തീരുന്നു. യേശുവിൻ്റെ ശക്തിയാണ് സൗഖ്യദായകമായിത്തീരുന്നത്. ഈ രോഗശാന്തിയെല്ലാം അവസാനമായി ആത്യന്തികമായി ഒഴുകുന്നത്, ഒഴുകിയിറങ്ങുന്നത് യേശുവിൻ്റെ കുരിശിൽ നിന്നാണ്. അവൻ്റെ കുരിശിലെ ബലിയാണ് സകല രോഗസൗഖ്യത്തിനും നിദാനമായി നിൽക്കുക. അവനിൽ നിന്ന് ശക്തി പ്രവഹിച്ചു, അവസാനത്തുടി രക്തം വരെ ശക്തിയായി പ്രവഹിച്ചു. യേശുവിൻ്റെ കുരിശിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവനും ലഭിക്കാനിരുന്ന അഥവാ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ ശക്തിയുടെ ഒരു അടയാളം മാത്രമാണ് യേശു നൽകുന്ന രോഗശാന്തികൾ. യേശുവിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യം, യേശുവിൽ നിന്ന് ലഭിക്കുന്ന ശക്തി, അവനിൽ നിന്ന് ശക്തി പ്രവഹിച്ചതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ സൗഖ്യദായകനായ യേശുവിനെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ദാസൻ എന്നാണ് വിശേഷിപ്പിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 12:17-21 വാക്യങ്ങൾ. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേലെ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവന് ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നവരെ ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല. പുകഞ്ഞ തിരി കെടുത്തുകയില്ല. അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്ത, തകർന്ന ഹൃദയത്തെ വീണ്ടും തല്ലിത്തകർക്കാത്ത, പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളിയെ കുത്തിക്കെടുത്താതെ ഊതി കത്തിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ, അതാണ് യേശു. ആ ദാസൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യേശയ്യാടെ പുസ്തകം 53:4-6 വാക്യങ്ങളിൽ പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന യേശയ്യാവിൻ്റെ പ്രവചനമാണ് യേശുവിൻ്റെ ഈ രോഗശാന്തിയിലൂടെ യാഥാർത്ഥ്യമായി തീരുക. നമുക്ക് സൗഖ്യം ലഭിക്കാൻ വേണ്ടി മുറിവേറ്റവനാണവൻ. നമുക്ക് ജീവൻ ലഭിക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയവനാണവൻ. ആ യേശുവാണ് സൗഖ്യദായകനായ യേശു. ആ യേശുവിലൂടെയാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. ഈ സൗഖ്യം ലോകത്തെല്ലായിടത്തും എന്നും ലഭിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്, അതിനുവേണ്ടിയാണ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചത്, രോഗശാന്തി നൽകാനുള്ള അധികാരവും ശക്തിയും കൊടുത്തുകൊണ്ട്. ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരെ നിങ്ങൾ ജെറൂസലമിൽ തന്നെ കാത്തിരിക്കണമെന്ന് യേശു പറഞ്ഞു. പക്ഷേ ശക്തി ആർജിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പോകണം, ലോകത്തിൻ്റെ അവസാനം വരെ സുവിശേഷവുമായി കടന്നു ചെല്ലണം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഈ അടയാളങ്ങളും ഉണ്ടാകും. പിശാചുക്കൾ ബഹിഷ്കരിക്കും, രോഗികളെ സുഖപ്പെടുത്തും. സൗഖ്യദായകനായ യേശു ഇന്നും സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു, ഇന്നും സൗഖ്യം നൽകിക്കൊണ്ടേയിരിക്കുന്നു. വചനപ്രഘോഷണത്തിലൂടെ, ആതുര ശുശ്രൂഷകളിലൂടെ, രോഗികൾക്ക് നൽകുന്ന സേവനത്തിലൂടെ, ആശുപത്രികളിലൂടെയും മരുന്നുകളിലൂടെയും വൈദ്യന സഹായത്തോടെയും അല്ലാതെയും നൽകുന്ന എല്ലാ രോഗസൗഖ്യവും യേശുവിൻ്റെ സൗഖ്യദായകമായ ദാനം തന്നെയാണ്. ഈ ദാനം സൗജന്യമായി കൊടുക്കണം. യേശു പറഞ്ഞു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കണം. രോഗശുശ്രൂഷ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ശമ്പളം വാങ്ങരുത്, അല്ലെങ്കിൽ മരുന്നുകളെല്ലാം ഫ്രീയായി കൊടുക്കണം ഇതിനർത്ഥമില്ല. പക്ഷേ മനുഷ്യ താങ്ങാനാവാത്തൊരു ചുമടായി രോഗശുശ്രൂഷ മാറാൻ പാടില്ല. അതോടൊപ്പം വചനപ്രഘോഷണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ സൗഖ്യം നൽകുന്നവർ അതൊരു സമ്പത്തുണ്ടാക്കാനുള്ള മാർഗമായി അർത്ഥപ്പതിപ്പിക്കാനും പാടില്ല. യേശു നൽകുന്ന രോഗസൗഖ്യം, വചന പ്രഘോഷണം, അത് സൗജന്യ ദാനമായി നൽകേണ്ടതാണ്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ കൊടുക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ യേശുവിൻ്റെ രോഗശാന്തി പ്രവർത്തനങ്ങളെക്കുറിച്ച്, സൗഖ്യദായകനായ യേശുവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ധ്യാനം അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ മുറിവുകളും വേദനകളും ഏറ്റെടുക്കാനായി അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ മുറിവുകളിലൂടെയാണല്ലോ ഞങ്ങൾ സുഖം പ്രാപിച്ചത്. അങ്ങയുടെ ജീവനിലൂടെയാണല്ലോ ഞങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയായി അർപ്പിക്കാൻ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച ആ വലിയ കൃപയുടെ മുമ്പിൽ ഞങ്ങൾ നന്ദിയോടെ നിൽക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.